Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പല ഭാഗങ്ങളിലും പറഞ്ഞതുപോലെ ഭാഷകാരനോടെയും വളരെ കർശനമായി പറയും എന്താണെന്ന കർമ്മസ്വഭാവി അദ്വൈതാത്മദർശനം. അദ്വൈതാത്മദർശനവും വേദത്തിലാണ്, കർമ്മങ്ങളും വേദത്തിൽ പ്രതിപാദിക്കുന്നു. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ ഒരേ കാലം സംഭവിക്കത്തില്ല എന്ന കർമ്മസ്വഭാവി അദ്വൈതാത്മദർശനം. അതിന് ഒരു ഉദാഹരണം പറയുന്നു. ഇവിടെ ചാന്ദോഗ്യത്തിൽ തന്നെ അവസാന ഭാഗത്ത് വരുന്നതാണ് സപ്ത പരസ്യഗ്രഹണ ദൃഷ്ടാന്തം. അവിടെ പറയുന്ന ഒരു കള്ളനെ പോലീസുകാർ പിടിച്ചു കെട്ടി ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇവൻ കള്ളനാണോ മോഷ്ടിച്ചവനാണെന്ന് പറഞ്ഞു. ഒന്ന് ന്യായാധിപൻ പറഞ്ഞു, ശരി, എന്നാൽ തപ്ത പരസ്യം മഴ പഴുപ്പിക്കുക, അഗ്നിയിൽ ചൂടാക്കി എന്ന് വരാൻ പറഞ്ഞു. എന്നിട്ട് പറയുന്ന ഇവൻ ഇരിപ്പിടിക്കട്ടെ, കള്ളനാണെങ്കിൽ കൊള്ളത്തില്ല, അല്ലാത്തവനാണെങ്കിൽ കൊള്ളും, സത്യസന്ധനാണെങ്കിൽ കള്ളനാണെങ്കിൽ കൊള്ളും, സത്യസന്ധനാണെങ്കിൽ കൊള്ളത്തില്ല. ചുട്ടുപഴുത്ത മഴ കൈവച്ച് കഴിഞ്ഞാൽ ആ കയറും കൊള്ളേണ്ടതാണ്. പക്ഷെ ന്യായാധിപൻ പറയുന്നു, സത്യസന്ധനാണെങ്കിൽ കൊള്ളത്തില്ല, പിടിക്കാൻ ധൈര്യമായി. കള്ളനാണെങ്കിൽ പിടിച്ചാൽ കൊള്ളും. അവനെന്ത് ചെയ്തു? അവൻ സ്വയം പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞു ആ സത്യസന്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് കൈക്കൊള്ളി. ന്യായാധിപൻ അവനെ ശിക്ഷിച്ചു. ഇത് അതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്. അധ്യാത്മത്തെ എടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടിക്കുന്ന നിരക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ മഴ കൊണ്ടുവച്ചിട്ട് ന്യായാധിപം പറയുകയാണ് കള്ളന്റെ അടുത്ത്. ഈ കള്ളനാണെങ്കിൽ ഇതിൽ തൊട്ടാൽ കൊള്ളത്തില്ല, കൊള്ളും. സത്യസന്ധനാണെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് ബുദ്ധിക്ക് നിരക്കുന്നതല്ല. കാരണം വന്ന കള്ളൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ, കായംകുളം കൊച്ചുണ്ണിയെ പോലെ കൊള്ളവനാണെങ്കിൽ ന്യായാധിപനോട് പറയും, എന്നാ സാറൊന്ന് പിടിക്ക് നോക്കട്ടെ. സാറെന്തായാലും കള്ളൻ ചെയ്തില്ലല്ലോ. സാറ് പിടിച്ച് കൊള്ളാതിരിക്കുകയാണെങ്കിൽ ഞാനും പിടിക്കാം. കാരണം സത്യസന്ധനാണെങ്കിൽ കൊള്ളത്തില്ലെന്നല്ലേ, മനുഷ്യരായിട്ട് പിടിക്കുമോ? പിടിക്കത്തില്ല. സ്വാഭാവികമായിട്ടും അത് പറയും. പിടിച്ചു കഴിഞ്ഞാൽ ആര് പിടിച്ചാലും കൊള്ളും, ചുറ്റുപഴുത്ത ഇരുമ്പി പിടിച്ചാൽ കൊള്ളും. ഇപ്പൊ അതിന്റെ ഒരു വാച്യാർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കും. കാരണം ന്യായാധിപൻ എന്തായാലും മോഷ്ടിച്ചിട്ടില്ലല്ലോ. അത് പിടിച്ചാൽ കൊള്ളാതിരിക്കണം, തെളിയിക്കണം ആദ്യം. ഇതാ ഞാൻ സത്യസന്ധനാണ്, ഞാൻ പിടിച്ചിട്ട് കൊള്ളുന്നില്ല, ഇനി നീ പിടിക്കൊള്ളൂ എന്നറിയട്ടെ എന്ന് പറയണം. അത് പറയാൻ ഒരു ന്യായാധിപനും പറ്റത്തില്ല. എന്തുകൊണ്ട്? ന്യായാധിപനും കള്ളനാണ്. വിധിക്കാൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും കള്ളൻ ചെയ്യാത്തവർ കാണുന്നില്ല. അങ്ങനെ ഒരാൾ പൂർണ്ണമായ സത്യവ്രതം പരിപാലിച്ച്, ഒരു വ്രതം പരിപാലിക്കുന്നതുകൊണ്ട് വിശേഷമായ എന്തെങ്കിലും ഒരു ആധ്യാത്മിക ശക്തി സിദ്ധിവിശേഷം അയാൾ ഉണ്ടായി, അങ്ങനെയുള്ള ഒരാൾ പിടിക്കണമെങ്കിൽ ചിലപ്പോൾ കൊള്ളാതിരിക്കാം. സാധാരണ കള്ളം ചെയ്യാത്തവരാരുമില്ല. ഇല്ലെങ്കിൽ വളരെ കഠിനമായ തപസ് ചെയ്ത് അവരുടെ പാപങ്ങളെയൊക്കെ നശിപ്പിച്ച് അത്രയും വലിയ പുണ്യമുള്ള ഒരാൾ ഒരു പക്ഷേ അത് പിടിച്ചു കഴിഞ്ഞാൽ കൊള്ളാതിരിക്കും. സിദ്ധന്മാർ, യോഗികൾ, അവർക്കൊക്കെ പറ്റും. സാധാരണ ഒരാൾ തൊട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഥ കൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. അല്ല, കള്ളം ചെയ്യാത്തവർ പിടിച്ചാൽ കൊള്ളത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെളിയിക്കണം ആരെങ്കിലും ഒരാൾ. കുട്ടികൾ തീരുമ്പ് പിടിച്ചിട്ട് പറയുക, ഞാൻ പിടിച്ചിട്ട് കൊള്ളുന്നില്ല, ആർക്കും തെളിയിക്കാൻ സാധ്യത. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താണ്? അത്രയും ഇത് പറഞ്ഞ സത്യ അഭിസന്ധ, അത്രയും സത്യനിഷ്ഠനായ ഒരാൾ അയാളെ അസത്യം ബാധിക്കുന്നില്ല. അതാണ് എൻ്റെ താല്പര്യം. അത് അതിൻ്റെ വാച്യാർത്ഥം കൊടുത്തു. അദ്വൈത ആത്മസത്യ അഭിസന്ധസ്യ എന്ന് പറയും. അദ്വൈത ആത്മസത്യം, അതിൽ ദൃഢതയുള്ളവനെ സംബന്ധിച്ച് ഈ അനുദമൊന്നും അയാളെ ബാധിക്കുന്നില്ല. അത് മാത്രം നമ്മൾ എടുത്താണ്. കാരണം തപ്തരശ് അല്ലാതെ ഒരാൾ ഒരു കള്ളം ചെയ്തിട്ടില്ലെങ്കിലും മറ്റു കള്ളം ചെയ്തിരിക്കും. അല്ല, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിശോധിച്ചു കൊണ്ട് കൈ കൊള്ളുമോ ഇല്ലെന്ന് മനസ്സിലാക്കും. ഇനി ആരെങ്കിലും അങ്ങനെ തൊട്ടി കൊള്ളാതിരിക്കുകയാണെങ്കിൽ അത്രയും സത്യനിഷ്ഠനായി മനസ്സാവാച കർമ്മണം സത്യവ്രതനായിരിക്കും. സത്യത്തെ തപസ്സായി സ്വീകരിച്ചവനായിരിക്കും. സാധാരണ മനുഷ്യന് സാധ്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ആത്മനിഷ്ഠൻ അനുദം ബാധിക്കുന്നില്ല, പ്രപഞ്ചമനെ ബാധിക്കുന്നില്ല. ഇനി അടുത്ത് പറയുന്നതാണ് ആത്മനിഷ്ഠ, അദ്വൈതാത്മജ്ഞാനത്തെ ബാധിക്കുന്നതിനൊരു ജ്ഞാനമില്ല, ഒന്നും തന്നെ ഇല്ല. അതിനു വേണ്ടിയിട്ടായിരുന്നു പറയും. ഇവിടെ സംശയം വരും. ആത്മവിജ്ഞാനം എന്ന് പറയുന്നു, ആത്മവിജ്ഞാനം വന്നതിന് ശേഷം ആ ജ്ഞാനം ഇല്ലാതായിക്കൂടെ? കാരണം നമ്മൾ സസംഗത്തിൽ നിന്നിട്ട് നമ്മളും ജ്ഞാനത്തെ ആർജിക്കുന്നു, പക്ഷേ നഷ്ടപ്പെടുന്നു. അതുപോലെ സംഭവിച്ചുകൂടെ പറയില്ല, അതിനെ ബാധിക്കുന്നതിന് വേറൊരു ജ്ഞാനം. നമ്മുടെ ജ്ഞാനം എന്തുകൊണ്ട് ബാധിച്ചു പോകുന്നു? കാരണം നമ്മുടെ ജ്ഞാനം അജ്ഞാന സംശയ വിചാരങ്ങളോട് കൂടിയതാണ്. നിശ്ചിതമായ ജ്ഞാനമല്ല, നിശ്ചിതമായ ജ്ഞാനത്തെ ബാധിക്കത്തില്ല. അതാണ് സാധാരണ ജീവൻ എന്താണ്? ദ്വൈത വിഷയ അനുദ അഭിസന്ദൻ, ദ്വൈത വിഷയമായിരിക്കുന്ന അനുദങ്ങൾ അതുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ്. ഈ ബന്ധനത്തെ മാറ്റാൻ മറ്റൊന്നിനും കഴിയില്ല, കർമ്മത്തിന് കഴിയില്ല, ഉപാസനകൾക്ക് കഴിയില്ല, ജപമോ തപമോ ഒന്നിനു ശേഷമില്ല. ഇതെല്ലാം അവനെ കീഴ്പ്പെടും. ഒന്നൊഴികെ എന്താണ്? അദ്വൈത ആത്മസത്യ അഭിസം, അദ്വൈത ആത്മബോധമല്ലാതെ മറ്റൊന്ന്. ആത്യന്തികമായി ഈ അനുദ ബന്ധനത്തെ നശിപ്പിക്കാൻ കഴിയില്ല. അതാണ് അനുദാഭിസന്ധസ്യ ബന്ധനം തത്പരസ്യ തത്തപരസ്യഗ്രഹണി ബന്ധദാഹാഭാവ. തത്തപരസ്യം ഗ്രഹിക്കുമ്പോൾ സത്യനിഷ്ഠനാണെങ്കിൽ അങ്ങനെ ദാഹം ബാധിക്കുന്നില്ല. തപസ്യാണ് കൊണ്ടുവരുന്നത്, കള്ളനാണെന്ന് സംശയിച്ച് അങ്ങനെ വരാം. തപസ്സുകളെയും കള്ളനാണെന്ന് സംശയിച്ച് അങ്ങനെ ബന്ധിക്കാൻ സംസാര ദുഃഖ പ്രാപിച്ചു. എന്താണ് ദ്വൈത വിഷയ അനുദ അഭിസന്ധന സംസാര ദുഃഖങ്ങൾ പ്രാപിക്കുന്നു. ഇത് പറഞ്ഞിട്ടുള്ളതാണ്. യുക്വ എന്ന് പറഞ്ഞിട്ട് അദ്വൈതാത്മ സത്യഭിസന്ധസ്യ, അദ്വൈതാത്മ സത്യത്തിൽ നിഷ്ഠയുള്ളവൻ ആത്മജ്ഞാൻ. ആ തസ്കരസീവ കള്ളൻ സത്യസന്ധന പോലെ തപ്തപരശുഗ്രഹിണി ബന്ധദാഹാഭാവം, പരശുവിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ദാഹം വരുന്നില്ല, ജ്ഞാനിക്ക് ബന്ധവും വരുന്നില്ല. ബന്ധം ജ്ഞാനിയോടും അജ്ഞനോടും, ദാഹം കള്ളനോടും സത്യസന്ധനോടും ബന്ധിപ്പിക്കുന്നു. കള്ളനെ സംബന്ധിച്ച് ദാഹമുണ്ട്, സത്യനിഷ്ഠനെ സംബന്ധിച്ച് ദാഹമില്ല. അജ്ഞനെ സംബന്ധിച്ച് ബന്ധമുണ്ട്, ജ്ഞാനിയെ സംബന്ധിച്ച് ബന്ധമില്ല. സംസാര ദുഃഖ നിവൃത്തിർ മോക്ഷിച്ചു. ആത്മനിഷ്ഠൻ ആത്മജ്ഞന് ഫലം മോക്ഷം, സർവബന്ധ നിവൃത്തി, സംസാര ദുഃഖ നിവൃത്തി, മോക്ഷസ്. അതുകൊണ്ടിവിടെ പറയുന്നത് ഒരു വഴിയേ ഉള്ളൂ. വാ തത്വപരസ്യഗ്രഹണം അതുകൊണ്ട് കൊള്ളാതിരിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ആത്യന്തികമായ സത്യനിഷ്ഠ, സത്യ തപസ്സിന്റെ ശക്തി കൊണ്ട് അവന് ഇത് കഴിയാം. സിദ്ധിവിശേഷം പോലെ അത് സംഭവിക്കുക. ഇതാണ് എന്റെ താല്പര്യം. കണ്ണാൾക്കാർ വായിച്ചിട്ട് പറയും, എന്താണ് വെള്ളം ചെയ്യാത്തവനാണെങ്കിൽ തീയിൽ തൊട്ടാ പൊള്ളത്തില്ല. ശരിയല്ല, കള്ളം ചെയ്യാതിരുന്നാലും ചെയ്താലും പൊള്ളു, ഹിംസയുണ്ടെങ്കിൽ പരീക്ഷിച്ചു വെച്ചു. അടുത്തെവിടെയെങ്കിലും ഒരു മോഷണം നടക്കുമ്പോൾ ഞാനല്ല ആ മോഷണം ചെയ്തത് എന്നുള്ള സങ്കല്പത്തിൽ തീ തൊട്ടു പൊള്ളു ഇല്ലയെന്നറിയാം. അതല്ല ഉദ്ദേശിക്കുന്നു. ആത്മനിഷ്ഠനെ അനുദം ബാധിക്കുന്നില്ല. ആത്മനിഷ്ഠനല്ലാത്തവനോ കർമ്മി ഉപാസകൻ, ആത്മനിഷ്ഠയില്ല അവിടെ, അത് സാധ്യമല്ല. അനുദം ബാധിക്കും. എന്തുകൊണ്ട്? കർമ്മസ്വഭാവി അദ്വൈതാത്മദർശനം. അദ്വൈതാത്മദർശനം കർമ്മത്തോട് ഒരുമിച്ച് പോകുന്നത്. കർമ്മം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇത് വൈദികമാണ്, വേദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് പലതവണ പറഞ്ഞതാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ക്രിയാകാരക ഫല ഭേദവിമർദ്ദേന സത് ഏകമേവ അദ്വിതീയം ആത്മീയവേദം സർവമിത്തി ഇവമാതി വാക്യജനിതസ്യ ബാധക പ്രത്യയ അനുപത്തേഹി അനുപത്തേഹി. ക്രിയാകാരക ഫലഭേദവിമർദ്ദേന, ക്രിയാകാരകം ഫലം എല്ലാം കർമ്മവുമായിട്ട് വൈദിക കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടു ഈ ഭേദങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ജനിതസ്യ ഉണ്ടായ ജ്ഞാനം എന്താണ്? ആ ജ്ഞാനം സത് ഏകമേവ അദ്വിതീയം ആത്മീയവേദം സർവം നിത്യവുമാതി വാക്യജനിതം, ശ്രുതിയിൽ നിന്നുണ്ടായ ജ്ഞാനം സത്യേകമേവ അദ്വിതീയം ആത്മീയവേദം സർവം. ഇത്തരം വാക്യങ്ങളിൽ നിന്നുണ്ടായ ജ്ഞാനം അതെന്ത് ചെയ്യുന്നു? ക്രിയാകാരക ഫലഭേദങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അങ്ങനെ ആ ജ്ഞാനത്തിന് ബാധകപ്പെടുത്തി അനുഭവപ്പെട്ടേക്കും, അതിന് ഒരു ബാധകപ്പെടുത്തിയത് അങ്ങനെ ബാധിക്കുന്ന ഒരു ജ്ഞാനമില്ല. അതുകൊണ്ട് അതിനെ പറയും ഇനി ചരമജ്ഞാനമാണ്, ഇനിയൊരു ജ്ഞാനം വരാനില്ല. എന്തുകൊണ്ടാണ് ബാധപ്രത്യം ഉണ്ടാവാത്തത്? മറ്റ് സർവജ്ഞാനത്തെയും ബാധിച്ചിട്ടാണ് അതുണ്ടാകുന്നത്, അതുകൊണ്ട് ബാധപ്രത്യം ഉണ്ടാകുന്നില്ല. സദേകമേ വാദ്യതീ ആത്മീയവേദം സർവം എന്ന് പറയുന്ന വാക്യം നമ്മൾ ശ്രവിക്കുന്നുണ്ട്, ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ജ്ഞാനം അജ്ഞാന സംശയ വിപര്യങ്ങളോട് കൂടിയത് കൊണ്ട് ഇതിന് മറ്റന്നടത്തെ ജ്ഞാനത്തെ ബാധിക്കുന്നതിന് ശേഷിയില്ല. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, നിശ്ചിതമായ ജ്ഞാനം, അതിനെ തന്നെ അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നു. ആ ജ്ഞാനം മറ്റ് ജ്ഞാനത്തെ എല്ലാം ബാധിക്കുന്നു. ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ബാധിക്കാൻ വേറൊരു ജ്ഞാനമില്ല. അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല. ഒരാൾക്ക് ബോധ്യം വന്നു, ഇത് മരുമരീചികയാണ്, ജലമില്ല, നിശ്ചയം വന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് ഇത് കണ്ടിട്ട് വന്നു, ഇത് പ്രതിബിംബമാണ് ബിംബമല്ല. ഒരു ബാലന് ശിശുവിന് ജലത്തിലെ സൂര്യ പ്രതിബിംബം കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രതിബിംബമാണ്. പക്ഷെ വിവേകിയായ ഒരുവൻ ആ അതേ പ്രതിബിംബത്തെ കണ്ടിട്ട് നിശ്ചയിക്കുന്നു, ഇത് കേവലം പ്രതിബിംബമാണ്, സൂര്യൻ മുകളിലാണ്, ആകാശത്തിലാണ്. പക്ഷെ ബാലൻ അങ്ങനെയല്ല, ബാലന് ജ്ഞാനം ഉണ്ടായി ഇത് സൂര്യനാണ് പ്രതിബിംബം. ആ ജ്ഞാനത്തെ ബാധിക്കുന്നതിനുള്ള ദൃഢപ്രത്യം ഇല്ല. വിവേകിക്ക് എങ്ങനെയല്ല, പ്രതിബിംബത്തെ കണ്ടും പെട്ടെന്ന് തന്നെ അവന് വിവേകമുണ്ടായി, ഇത് കേവലം പ്രതിബിംബമാണ്, യഥാർത്ഥ സൂചനയല്ല. വിവേകിക്കുന്ന എങ്ങനെയാ ബോധം ഉണ്ടാകുന്നത്? ഇതാണ് സൂര്യൻ എന്ന് എങ്ങനെ സംഭവിക്കും? ഒരു മരീചികയിൽ ഒരാൾക്ക് നിശ്ചയം വന്നിട്ട് വെറും ഭ്രാന്തിയാണ്, വെറും പ്രകാശമാണ് എന്ന് ബോധ്യം വന്ന ഒരാൾക്ക് എങ്ങനെ അത് ജലമാണെന്ന് കരുതാൻ കഴിയും? എങ്ങനെ അവിടെ ജലപാനത്തിന് വേണ്ടിയാണ് എങ്ങനെ ഉദ്യമിക്കും? ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ദൃഢത വന്നവനെ സംബന്ധിച്ച് ഈ അന്നടനം അയാളെ ബാധിക്കുന്നില്ല. അതിനാണ് തത്ത പരിശുദ്ധാണ് ദൃഷ്ടാന്തം. പക്ഷെ ഇവിടെ പറയുന്നു ഇത് ലൗകികമായ ദൃഷ്ടാന്തങ്ങളൊക്കെ ശരിയല്ല, പക്ഷെ ഇത് വേദമാണ്. വേദം പ്രമാണമാണ്, വേദത്തിന്റെ ഒരു ഭാഗം പ്രമാണം, വേറൊരു ഭാഗം അപ്രമാണം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം വേദത്തെ ആശ്രയിച്ചിട്ടാണ്. രണ്ടാമത് വരുന്നുള്ള യുക്തിയും അനുഭവവുമില്ല. ഇത് ചർച്ചയിൽ പ്രാധാന്യം എന്നുകൊണ്ട് വേദവാക്യങ്ങളെ അവലംബിച്ചാണ് ചർച്ച. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ചർച്ചകളെല്ലാം. വേദത്തിന് രണ്ട് ഭാവവും ഒരുപോലെ പ്രാധാന്യമാണ്. ഉപനിഷത്തിൽ നിന്ന് മനസ്സിലാക്കി അദ്വൈതാത്മ ദർശനം, പക്ഷെ അതേപോലെ പ്രാമാണികമാണ് കുറവ് വേണ്ടത്. നിങ്ങൾ പറയുന്നു ആ കർമ്മവിധി പ്രത്യയങ്ങളെ ആത്മജ്ഞാനം ബാധിക്കുന്നു, തിരിച്ചെന്തുണ്ടായിക്കൂടെ? വേദം പഠിക്കുന്നു രണ്ടും ഒരുപോലെ പ്രാമാണികമാണ്. ഉപനിഷത്തിൽ നിന്നായക ആത്മജ്ഞാനം ഉണ്ടായി, കർമ്മവിധികൾ വന്നിട്ട് അങ്ങനെ ബാധിക്കുന്നു. സാധനം നമ്മൾ കാണാറുണ്ട് ചിലർ ആദ്യം ജ്ഞാനിയാവുന്നു, പിന്നീട് അതിന് വിരുദ്ധമായ പ്രവൃത്തിയിലേക്ക് പോകുന്നു. ചിലർ ആദ്യം സന്യാസിയാകുന്നു, സന്യാസിയായി ആത്മജ്ഞാനം ഉണ്ടായി, മറ്റുള്ളവരെ ഉപദേശിച്ച് കൃതാർത്ഥനായി, പിന്നെ അത് വെച്ചിട്ട് പോയി ഗൃഹസ്ഥാചരണം ചെയ്യുന്നു. അതുപോലെ ഇത് താല്പര്യം എന്ത് ചെയ്യുന്നു, ആദ്യം ജ്ഞാനിയായി, കാരണം ഗുരുവായി, ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടായി, കർമ്മവിധി പ്രത്യയങ്ങളെ അയാളെ ബാധിച്ചു കഴിഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് പോകും. അങ്ങനെ കാണാറുണ്ടല്ലോ. അതുപോലെ കർമ്മവിധി എന്ന് പറയുമ്പോൾ ഗാർഹസ്ഥ്യം, അദ്വൈതാത്മദർശനം എന്ന് പറയുമ്പോൾ സന്യാസം. ഭാഷ്യകാരനെ സംബന്ധിച്ച് രണ്ടും രണ്ടാണ് വ്യക്തമായി. ഇപ്പൊ കർമ്മവിധി പ്രത്യയങ്ങൾ സന്യാസത്തെ ബാധിക്കുന്നു, സന്യാസത്തിനെയും സന്യസിക്കുന്നു എന്നാണ്. ചോദിച്ചു ഗീത ഭാഷയത്തിലോടുത്ത് വന്നു, സന്യാസത്തെ സന്യസിക്കാൻ പറ്റുന്നു? പറഞ്ഞ് സാധ്യമല്ല. എന്തുകൊണ്ട്? സന്യാസം എന്ന നിക്ഷേപാർത്ഥ അവിടെ പറയും, ത്യാഗാർത്ഥ സംപൂർവക സന്യാസശബ്ദത്തിൽ എന്ന നിക്ഷേപാർത്ഥ ത്യാഗാർത്ഥ. സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. പിന്നെ അവിടെ രണ്ടാമതൊരു ത്യാഗത്തിന്റെ ആവശ്യം വരുന്നില്ല. വെളിച്ചത്തിൽ പിന്നെ ഒരു വെളിച്ചം സംഭവിക്കത്തില്ല, അതിന്റെ ആവശ്യവും വരുന്നില്ല. സ്വയം അത് പര്യാപ്തമാണ്. സന്യാസത്തിനാൾക്ക് സന്യസിക്കാൻ പറ്റും. പിന്നെ സന്യാസം ഉപേക്ഷിക്കുന്നത് സന്യാസാഭാസം, പുതിയ സന്യാസമല്ല. വാങ്ങുന്ന സന്യാസം ചിലപ്പോൾ കളയും, അത് പറ്റും. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സന്യാസം, ആ സന്യാസത്തെ ഉപേക്ഷിക്കും. യഥാർത്ഥ സന്യാസം എന്താണ്? ത്യാഗാർത്ഥ സ്വയം ത്യാഗരൂപമാണ്, അതാർക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കർമ്മവിധി പ്രത്യയങ്ങൾ സന്യാസത്തെ ബാധിക്കത്തില്ല, ജ്ഞാനത്തെ ബാധിക്കത്തില്ല. കർമ്മവിധി പ്രത്യയ കർമ്മവിധി പ്രത്യയങ്ങൾ ജ്ഞാനത്തെ ബാധിക്കുന്നു, സംഭവിക്കത്തില്ല. രണ്ടും പരസ്പര വിരുദ്ധമുണ്ട്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒരിടത്ത് ഈ വൈരുദ്ധ്യം സംഭവിക്കത്തില്ല. ഭക്ഷ്യകാരൻ ഇത് ആവർത്തിച്ച് പറയും, ജ്ഞാന കർമ്മണോ വിരോധ പർവ്വതോ അസംഭ്യഹ ഈശാവാസി. എത്രയോ സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ഒരാൾ ഓളം പാറപ്പോയി കുറെ കാലം ചികിത്സയിലായിരുന്നു. അവിടുന്ന് അവസാനം വിടുതൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പൊക്കെ വീട്ടിൽ പോകണം വരും, അസുഖമൊക്കെ മാറി വീട്ടിൽ വന്നു. ഭാര്യ ചോദിച്ചു, എന്താ ഇങ്ങനെ പോകുന്നത്? എനിക്കിപ്പോ യാതൊരു അസുഖവും, എല്ലാം മാറി, സന്തോഷമായി. എന്നിട്ട് പറയുകയാണ് എന്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ, അവനെന്താ ഇറങ്ങാമെന്ന് ഇരുന്ന് ഡ്രസ് ചെയ്യും ചെയ്യാമല്ലോ, ആ ഉലക്കയും ഇങ്ങെടുക്ക് മുണ്ടുകൊടുക്ക എന്ന് പറഞ്ഞു. അല്ലെ, ഉലക്കയും മുണ്ടുമായിട്ട് എന്താ ബന്ധം? ഒരു കഥയിൽ ഒരു ഭ്രാന്തൻ പറഞ്ഞത മാറിയില്ല എന്നർത്ഥം. മാറിയാ പിന്നെ അങ്ങനെ പരസ്പര വിരുദ്ധമായി സംസാരിക്കത്തില്ല, ബാധകപ്പെടുത്തിയും ഇതിനില്ല. ഇതൊരിക്കൽ മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രോഗമല്ല എന്നാണ് പറയുന്നത്. മറ്റ് രോഗങ്ങളൊക്കെ അങ്ങനെയല്ല. ചിലപ്പോൾ ചികിത്സിച്ചാൽ ഭാഗ്യക്കേട് കൊണ്ട് വീണ്ടും വരാം, വരാതെയും ഇരിക്കാം. കർമ്മദോഷം കൊണ്ട് വീണ്ടും വന്നു ചേരാം, ഇതങ്ങനെയല്ല. ഇവിടെ കർമ്മദോഷമല്ല, എന്തുകൊണ്ട്? കർമ്മവിധി പ്രത്യേകങ്ങൾക്കൊന്നും ബാധിക്കാൻ സാധ്യമല്ല. ഇത് ചേർന്ന കർത്തൃഭോക്തൃ സ്വഭാവ വിജ്ഞാനവത സജ്ജനിത കർമ്മഫലരേഖ രാഗദ്വേഷാദി ദോഷവതശ്ച കർമ്മവിധാന. കർമ്മ ഇതുമായിട്ട് എന്താ ബന്ധം? കർത്തൃഭോക്തൃ സ്വഭാവ വിജ്ഞാനവത, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവ് എന്നുള്ള ജ്ഞാനമുള്ളവൻ, അപരോക്ഷമായ ജ്ഞാനമുള്ളവൻ, ദൃഢനിശ്ചയമുള്ളവൻ, ഞാനത് ചെയ്യുന്നവനാണ്, ചെയ്യേണ്ടവനാണ്, ഫലം അനുഭവിക്കേണ്ടവനാണ്. തജ്ജനിത അതുകൊണ്ട് വരുന്ന കർമ്മഫല രാഗദ്വേഷാദി ദോഷവതശ്ച, കർമ്മഫലത്തിലുള്ള രാഗദ്വേഷങ്ങൾ. കർമ്മത്തിന് സദ്ഫലമാണെങ്കിൽ അതിനോട് രാഗം, ദുഷിച്ച ഫലമാണെങ്കിൽ അതിനോട് ദ്വേഷം. ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളവനാണ് കർമ്മവിധാനം, അവന് വേണ്ടിയിട്ടാണ് ഗാർഹസ്ഥ്യം. ദോഷങ്ങളുള്ളവൻ ഇത് വൈദിക കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നു. ഈ ദോഷങ്ങളില്ലാത്തവനോ സന്യാസം ഞാനും. പിന്നെ സന്യാസത്തിന് ശേഷം ഗാർഹസ്ഥ്യങ്ങൾ, അല്ലെങ്കിൽ സന്യാസത്തിനോടൊപ്പം അതെങ്ങനെ സംഭവിക്കും? വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഞാൻ ഈ കർമ്മത്തിന്റെ കർത്താവാണ്, ഞാൻ ഈ കർമ്മത്തിന്റെ ഭോക്താവാണെന്ന് ദൃഢമായ സങ്കല്പമുള്ളവനെ കർമ്മം ചെയ്യാൻ പറ്റും. അല്ലാത്തവൻ കർമ്മം ചെയ്യാൻ സാധ്യമല്ല, കർമ്മം പൂർത്തിയാകത്തില്ല. ആ സങ്കല്പമില്ലാതെ കർമ്മം ചെയ്യുക, കർമ്മ പൂർത്തിയാകുന്നതിന് സങ്കല്പം ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് വൈദിക കർമ്മം എന്ന് പ്രത്യേകം പറയുന്നത്. വിവിധ തിരിച്ചറിയുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യുന്നതാണ്. ലൗകിക കർമ്മങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർത്താവ് ഭോക്താവ് എന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഈ കർത്താവ് ഭോക്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് പിടികിട്ടാത്തത്. സഹജമായ ലൗകിക കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ, ലൗകികം എന്ന് പറയുമ്പോൾ ലോകപ്രസിദ്ധമായ കർമ്മങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് നമ്മൾ ചെയ്യുന്നു. അവിടെ നിന്നും ആരും ഒരിക്കലും ചിന്തിക്കാറില്ല ഞാൻ കർത്താവാണ് ഭോക്ത, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നു. പക്ഷെ വൈദിക കർമ്മത്തിൽ അങ്ങനെയല്ല. കർമ്മം ചെയ്യുന്നവൻ ഇങ്ങനെ ഒരു സങ്കല്പം അതിനോടൊപ്പം വേണം. ഞാൻ ഈ കർമ്മത്തിൻ്റെ അങ്ങനെ ഒരു പ്രതിജ്ഞ തന്നെ എടുക്കും, കർത്താവാണ്, ഈ കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കണം. അപ്പൊ അവിടെ കർമ്മം വിധിച്ചിരിക്കുന്നത് ഈ കർത്തൃത്വ ഭോക്തൃത്വ ഭാവനയെ അംഗീകരിച്ചുകൊണ്ടാണ്. സന്യാസി എന്ത് ചെയ്യുന്നു? ആ ജ്ഞാനം കൊണ്ട് ഈ ഭാവനയെ ഉപേക്ഷിച്ചിരിക്കുന്നു, അയാളെ സംബന്ധിച്ച് ഈ ജ്ഞാനം ബാധിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് അവിടെ ബാധക പ്രത്യയമില്ല. കർമ്മവിധി ജ്ഞാനങ്ങൾക്ക് ബാധിക്കാൻ സാധ്യമല്ല. ഉപക്ഷി പറയുന്നു, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? അധികത സകല വേദാർത്ഥ കർമ്മവിധാന അദ്വൈത ജ്ഞാനവതോപി കർമ്മ വിധിച്ച് അധികത സകല വേദാർത്ഥം വേദം സാകല്യേന അധ്യയനം ചെയ്തു, പൂർണമായി അധ്യയനം ചെയ്തു, അതിനെക്കുറിച്ച് ശരിയായി വിചാരം ചെയ്തു, മീമാംസ വേദം മാത്രമല്ല സാംഗമായി വേദം ചെയ്യുന്നു. തത്വസൂത്രങ്ങളിൽ നിന്നും മറ്റും വേദത്തിന്റെ വിധാനങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ളവനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുവൻ വേദത്തിൽ നിന്ന് മുമ്പ് വിശദീകരിച്ചത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൂർവ്വക്ഷി തോന്നിക്കുന്നത്. അവന് ഉപനിഷത്തിൽ നിന്ന് അദ്വൈതം ഞാനും മനസ്സിലാക്കി.